اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة
نقمتك
وفجاءة نقمتك وجميع سخطك. اللهم صل.
اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. الله إني أعوذ بك يعني النور ركشة جودكم من زوال نعمتك. من زوال زوال أنه برنيال إلا ديبوا نيبوا من زوال نعمتك نند نعمة الله എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നത് തീർത്തും ഇല്ലാതെയായി പോകുന്നത് ഞാൻ നിന്നോട് അതിൽ നിന്ന് രക്ഷ ചോദിക്കണം. ഉദാഹരണത്തിന് വീട് നിഅമത്താണ്, ഒരാൾ വീട് അങ്ങോട്ട് ഇല്ലാതെ, അല്ലെങ്കിൽ കുടുംബം നിഅമത്താണ്, അയാളുടെ കുടുംബം ഒന്നാകെ നഷ്ടപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ അയാളുടെ നിഅമത്ത് അയാളിൽ നിന്ന് എടുത്തു നീക്കപ്പെടുക, അതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഈ പ്രാർത്ഥന ഒരു നിലക്ക് മറ്റൊരു കാര്യം കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്ത് നമ്മിൽ നിന്ന് എടുത്തു നീക്കാതിരിക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നിഅമത്ത് നീങ്ങിപ്പോകാനുള്ള കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ആ നിഅമത്തിന് നന്ദി കാണിക്കാതിരിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങളുടെ റബ്ബ് അറിയിച്ച സന്ദർഭം എന്താണ് അവൻ പറഞ്ഞത്? ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിച്ചാൽ, ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? നിങ്ങൾ നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നിഅമത്തിൽ കുറവ് വരുത്തും, ചിലപ്പോൾ ഇല്ലാതെയാക്കും. അപ്പോൾ ഈ പ്രാർത്ഥന ഒരു നിലക്ക് അല്ലാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്ന പ്രാർത്ഥനയാണ്. കാരണം അല്ലാഹുവെ, നിന്റെ നിഅമത്ത് എന്നിൽ നിന്ന് നീക്കിക്കളയരുത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവെ, നിന്റെ നിഅമത്തിന് നന്ദി കാണിക്കാനുള്ള അവസ്ഥയും അവസരവും എനിക്കുണ്ടാക്കണമെന്ന്. അത് ഈ പ്രാർത്ഥനയുടെ അനന്തരഫലങ്ങളിലൊന്നാണ്. നിഅമത്ത് പോകാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശുക്ർ പറയാം. ഇൻഷാല്ലാ ശുക്രുമായി ബന്ധപ്പെട്ട അവസാനത്തിൽ കുറച്ച് വരാനുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹു മിനി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹൗലി ആഫിയതിക. വതഹൗൽ, തഹൗൽ എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറലാണ്. വതഹൗലി ആഫിയതിക, അല്ലാഹു നിന്റെ ആഫിയത്ത്, നിന്റെ അടുക്കൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള ശമനം, അത് മാറി മറ്റൊരു അവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്ന് അല്ലാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കാം. നോക്കൂ, നിങ്ങൾ ആദ്യത്തേതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സവാലുൻ നിഅമ, നിഅമത്ത് നീങ്ങിപ്പോവ. രണ്ടാമത്തെ റസൂലുള്ള സവാലു അൽ ആഫിയ എന്ന് പറഞ്ഞില്ല, ആഫിയത്ത് പൂർണ്ണമായി നീങ്ങാന്ന് പറഞ്ഞില്ല, മറിച്ച് തഹവുലുൽ ആഫിയ എന്ന് ഉപയോഗിച്ചു. ആഫിയത്തിന്റെ നേർ വിപരീതമായ അവസ്ഥ ഏതാണ്? സൗഖ്യമുണ്ടാവുക എന്നുള്ളതിന് നേരെ ഓപ്പോസിറ്റ് എന്താണ്? അസുഖം ഉണ്ടാവുക എന്നുള്ളതാണ്. സുഖമുള്ള അവസ്ഥയ്ക്ക് നേരെ വിപരീതം ഏതാ? അസുഖം ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം, ഒരാൾക്ക് സുഖമില്ലാതെ, സുഖം നഷ്ടപ്പെട്ട് അസുഖത്തിലേക്ക് അയാൾ മാറിയാൽ അയാളിലെ നിഅമത്ത് എടുത്തു മാറ്റിയിട്ടില്ല. അസുഖം ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? നിഅമത്താണ്. എങ്ങനെ? അയാൾ ആ കാര്യത്തിൽ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തി അടയുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അസുഖം എന്താണ്? നിഅമത്താണ്. അതുകൊണ്ടാണ് സവാലുൽ ആഫിയ എന്ന് പറയാതിരുന്നത്. അള്ളാഹു നിന്റെ സൗഖ്യം നീങ്ങിപ്പോവാന്ന് പറയാതിരിക്കാൻ കാരണം, ആഫിയത്ത് മാറിയാൽ വേറെ അവസ്ഥ ഉണ്ടാവും. അത് അസുഖമാണ്. അസുഖമുണ്ടാവുക എന്നത് എന്താണ്? അത് ഒരു നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള അനുഗ്രഹമാണ്. അതാണ് തഹവ്വുലു അൽ ആഫിയ. اللهم اني اعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك. فجاءة എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുക എന്നാണ് അർത്ഥം. وفجاءة نقمتك اللهو നിന്റെ നിഖ്മത്ത്, നിഖ്മത്ത് എന്ന് പറഞ്ഞാൽ അഗാബ്, നിന്റെ ശിക്ഷ പെട്ടെന്ന് സംഭവിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ എന്നെ രക്ഷോധിക്കാൻ. പെട്ടെന്ന് അല്ലാഹുവിന്റെ ശിക്ഷ ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് എന്താ പ്രയാസം? പെട്ടെന്ന് ശിക്ഷ ഉണ്ടാവുന്നതും പതുക്കെ പതുക്കെ സംഭവിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. പതുക്കെ ശിക്ഷയുണ്ടാകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അവനവന്റെ തിന്മകളിൽ നിന്ന് തൗബ ചെയ്യാനുള്ള എളുപ്പമെങ്കിലും കിട്ടും. പൊടുന്നനെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയും അതിൽ അവൻ നശിച്ചു പോവുകയും ചെയ്ത് അവന് തൗബ ചെയ്യാൻ കൂടി അവസരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫുജാഅത്തുൻ നിഖ്മ, പെട്ടെന്ന് കടുത്ത ശിക്ഷ ഉണ്ടാവുക എന്നതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിച്ചത്. വജമീഇ സഖതിക, വജമീഇ സഖതിക, സഖത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോപമാണ്. വജമീഇ സഖതിക, അള്ളാഹുവേ നിന്റെ എല്ലാ കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഒരു മനുഷ്യൻ രക്ഷ ചോദിക്കാൻ ആവശ്യമുള്ള ഏതാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിഅമത്ത് നഷ്ടപ്പെടാൻ പാടില്ല. രണ്ട്, ആരോഗ്യം നഷ്ടപ്പെടാൻ പാടില്ല. മൂന്ന്, പെട്ടെന്ന് അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാവാൻ പാടില്ല. നാല്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കോപം അവനെ ബാധിക്കരുത്. ഈ നാലും ദുനിയാവിൽ ഒരു മനുഷ്യൻ പേടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ്. നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കൂ, ഈ നാല് കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവന്റെ ദുനിയാവ് ഉഷാറായി, വളരെ എളുപ്പത്തിലായി, അവന്റെ നിഅമത്ത് നഷ്ടപ്പെടുന്നില്ല, നിഅമത്ത് വർദ്ധിക്കുന്നു, അവന്റെ ആഫിയത്ത്. ചില ആൾക്കാർക്ക് ധാരാളം നിഅമത്ത് ഉണ്ടാവും, സമ്പത്ത് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും, പക്ഷെ ആഫിയത്തില്ല, ശരീരത്തിന് ആരോഗ്യമില്ല, വല്ല കാര്യമുണ്ടോ? പലപ്പോഴും അത് അവന് സങ്കടം നൽകുള്ളൂ. ഒരാൾക്ക് ചിലപ്പോ ധാരാളം സമ്പത്ത് ഉണ്ടാവും, പക്ഷെ ഒന്നും തിന്നാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല, ആഫിയത്തില്ല, ആരോഗ്യത്തിന് പ്രയാസമുണ്ട്. അത് ഒരു നിലക്ക് പരീക്ഷണമാണ്. അപ്പോൾ അത് ദുനിയാവിൽ ഒരാൾ പേടിക്കുന്ന കാര്യത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ഫുജാഅത്തുൻ നിഖ്മ, പെട്ടെന്ന് ശിക്ഷ ഉണ്ടാവുക, പ്രതീക്ഷിച്ചിരിക്കാതെ. എത്ര മനുഷ്യന്മാരാണ് ചില സമയത്ത് പെട്ടെന്ന് അവരുടെ കഥ ഒന്നാകെ മാറുന്നത്. ഞാൻ ചിലടത്ത് പറയാറുള്ള ഒരു സംഭവമുണ്ട്, ഒരാൾക്ക് സംഭവിച്ചത്. അയാൾ ഗൾഫിൽ മാസത്തിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിച്ചിരുന്ന ആളാണ്. ഒരു മാസം അയാൾ അയാളുടെ വാപ്പാനും ഉമ്മാനെയും ഭാര്യനെയും കുട്ടികളെയും ഗൾഫിലേക്ക് കൊണ്ടുവന്നു, സൗദിയിലാണ് ഉംറ ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ ഉംറ ചെയ്തു, ഉംറ ചെയ്ത് മദീനയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തോ മറ്റോ രാത്രി ഒരു വണ്ടി ഡ്രൈവറുണ്ട്, അങ്ങനെ എവിടോ ഡ്രൈവർ ഉറക്കം വന്നെന്ന് പറഞ്ഞപ്പോ എവിടെ നിർത്തി ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര തുടർന്നു. 10 മിനിറ്റ് കൊണ്ട് വണ്ടിയിലുള്ള എല്ലാ ആൾക്കാരും ഉറങ്ങിപ്പോയി, ആപ്പയും ഉമ്മയും ഇയാളും ഭാര്യയും കുട്ടികളും ഡ്രൈവറടക്കം എല്ലാവരും ഉറങ്ങി. ഇയാൾ കണ്ണുറക്കുന്നത് ലോറിന്റെ മുന്നിൽ വണ്ടി എത്തുന്ന സമയത്താണ്. വണ്ടി പെട്ടെന്ന് വെട്ടിച്ചു, അത് പിന്നെ കുറെ മറിഞ്ഞു. ഞാൻ പറയുന്നത് ഒരു നിമിഷം കൊണ്ട് അയാൾ ഏത് അവസ്ഥയിലെത്തി എന്ന് വെച്ചാൽ, അയാൾ കാണുന്നത്, പിന്നീട് കാണുന്നത് അയാളുടെ വാപ്പ, അയാളുടെ വാപ്പാന്റെ മേത്തുനിന്ന് ചോറിങ്ങനെ തെറിക്കുന്നതാണ്. ഉമ്മ, ഉമ്മയോ മറ്റാരോ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വണ്ടിന്റെ അടിയിലാണ്, അയാൾ വണ്ടിയിൽ നിന്ന് തെറിച്ച് വേറെ സൈഡിലാണ്, ഡ്രൈവർ ചെറിയ പരിക്കുകളോടുകൂടി സൈഡിലുണ്ട്, ഭാര്യ വണ്ടിന്റെ അടിയിലോ മറ്റോ പെട്ടിട്ടുണ്ട്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നിമിഷമാണ്, ഒരു നിമിഷം കൊണ്ട് അയാൾ ആകെ മാറി, അയാളുടെ അവസ്ഥ ഒന്നാകെ മാറി. എന്നിട്ട് ആ മനുഷ്യൻ റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് കുറെ വണ്ടിക്ക് കൈകാട്ടി വെക്കി, ആരും നിർത്തുന്നില്ല. കുറെ കഴിഞ്ഞ് ആരോ വണ്ടി നിർത്തി, അയാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ചെറിയ പ്രാഥമിക ശുശ്രൂഷകൾ കൊടുത്ത് അയാൾ നാട്ടിലേക്ക് തിരിച്ചെത്തി. 4-5 ദിവസം കൊണ്ട് ലക്ഷങ്ങളുടെ കടക്കാരനായി അയാൾ മാറി. എല്ലാ മാസവും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിച്ചിരുന്ന ആള് അയാളെ വീട് വിറ്റ്, സമ്പാദ്യം വിറ്റ്, എന്നിട്ട് അയാൾക്ക് കടവും. ഫുജാഅത്തുൻ നിഖ്മ എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണമാണ്. പെട്ടെന്ന് നിഖ്മത്ത് ഉണ്ടാവാന്നുള്ളത്, പ്രതീക്ഷിച്ചിരിക്കാതെ അപകടം സംഭവിക്കുക. നമ്മളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പെട്ടെന്ന് എന്തു സംഭവിക്കാം, പുറത്തേക്ക് ഇറങ്ങിയ, അതാണ് ഫുജാഅത്തുൻ നിഖ്മ. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ദുനിയാവിൽ ഒരാൾ പേടിക്കുന്ന കാര്യങ്ങളൊന്നാണ്, ഒരാൾ രോഗമായി രോഗമായി പ്രതീക്ഷിച്ച് മരണം പ്രതീക്ഷിച്ച അവസ്ഥയിലാണെങ്കിൽ അയാൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വജമീഇ സഖതിക്, അള്ളാഹുവിന്റെ എല്ലാ കോപത്തിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ ചോദിക്കാൻ, അത് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും സഹായകമായ കാര്യമാണ്. اللهم اني اعوذ بك من الجبن واعوذ بك من البخل واعوذ بك من ان ارد الى ارذل العمر واعوذ بك من فتنه الدنيا وعذاب القبر. ഇതിൽ മിക്ക പ്രാർത്ഥനകളും നമ്മൾ പറഞ്ഞു വിശദീകരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഒഴികെ, അത് ബുഖ്ലാണ്. ബുഖൽ എന്ന് പറഞ്ഞാൽ പിശുക്കാൻ. വഅഊദു ബിക മിനൽ ബുഖൽ, അല്ലാഹുവേ ഞാൻ നിന്നോട് ബുഖലിൽ നിന്ന്, പലിശ പിശുക്കിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. പിശുക്ക് അനേകം തിന്മകളിലേക്ക് നയിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മാത്രമല്ല മനുഷ്യർക്കിടയിൽ ആളുകൾ വെറുക്കാൻ കാരണമാകുന്ന സ്വഭാവങ്ങളിലൊന്നാണ് പിശുക്ക്. മാത്രമല്ല ദുനിയാവിലും ആഖിറത്തിലും അനേകം ആളുകളുടെ ഹക്കുകൾ ലംഘിച്ചതിന്റെ ശിക്ഷ ചിലപ്പോൾ അയാൾക്ക് കിട്ടുകയും ചെയ്യും. ഭാര്യനോട് പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ, മക്കളോട് പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ, അയാളുടെ ഹക്കിൽപ്പെട്ട ആളുകളാണ് അവരൊക്കെ, അയാളുടെ ബാധ്യതയിൽ കീഴിലുള്ള ആളുകളാണ്. അപ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖൽ, ഞാൻ പിശുക്കിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ വിശദീകരിച്ചതാണ്. ജുബൻ, ധൈര്യമില്ലായ്മ, അതുപോലെ തന്നെ അർദലുൽ ഉമർ, വയസ്സ്, അങ്ങേയറ്റം വയസ്സ് കയറിയിട്ട് പ്രായം വാർദ്ധക്യം വല്ലാതെ വർദ്ധിക്കുന്ന അവസ്ഥ, ഫിത്നത്തു ദുനിയ, ദുനിയാവിന്റെ പരീക്ഷണം, അതാണ് നമ്മൾ ഫിത്നത്തുൽ മഹ്യ എന്നതിൽ വിശദീകരിച്ചത്. വഅദാബുൽ ഖബർ, ഖബറിലെ ശിക്ഷ. നാം اللهم اني اعوذ بك من شر ما عملت وشر ما لم اعمل. اللهوേ اني اعوذ بك, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. من شر ما عملت, ഞാൻ പ്രവർത്തിച്ചവയുടെ ഷർറിൽ നിന്ന്. ഞാൻ പ്രവർത്തിച്ചവയുടെ ഷർറ് എന്ന് പറഞ്ഞാൽ നന്മകളുമാവാം തിന്മകളുമാവാം. നന്മയുടെ ഷർറ് എന്താണ്? നന്മക്കു ഷർറുണ്ട്, അതെന്താണ്? ആ നന്മ അതിന്റെ പേരിൽ അയാൾ അഹങ്കരിക്കുക, അതല്ലെങ്കിൽ ഞാൻ കുറെ നന്മ ചെയ്യുന്നയാളാണ് എന്ന ചിന്ത അയാൾക്ക് സംഭവിക്കുക, അതല്ലെങ്കിൽ അയാൾക്ക് താഴെയുള്ളവരോട് നിസ്സാരഭാവം കാണിക്കുക. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, ചില ആളുകൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കും, അവന്റെ അടുത്ത് കിടന്നുറങ്ങുന്നയാളെ ഇകഴ്ത്തുന്ന കണ്ണോടുകൂടിയാണ് അവൻ നോക്കുന്നത്. അവൻ മനസ്സിലാക്കിയിട്ടില്ല, അവൻ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് കരഞ്ഞ കണ്ണുകളുമായാണ് അവൻ കിടന്നുറങ്ങുന്നത് എന്ന് അവൻ മനസ്സിലായിട്ടില്ല. നിസ്കരിക്കുമ്പോൾ അവൻ അപ്പുറത്ത് കിടന്നുറങ്ങുന്നവനെ നോക്കുന്നത് നിസ്സാരഭാവത്തോടു കൂടിയാണ്. ചിലപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ഈ നിസ്കരിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠത ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം? കിടന്നിറങ്ങുന്ന ആൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നന്മകൾക്ക് ചില ഷർറുകൾ സംഭവിക്കാനുണ്ട്, അതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. തിന്മകൾക്കും ഷർറുണ്ട്, തിന്മകളുടെ ഷർറിൽപ്പെട്ടതാണ് ഒരു തിന്മ മറ്റൊരു തിന്മയിലേക്ക് നയിക്കുമെന്നത്, ഒരു തിന്മ മറ്റൊരു തിന്മയിലേക്ക് നയിക്കുമെന്നത്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ തിന്മയുടെ ആസാറുകൾ, കൽബ് കേടുവര, ധാരാളക്കണക്കിന് കാര്യങ്ങൾ, ഇതൊക്കെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഷർരി മാ അമിൽത്, ഞാൻ പ്രവർത്തിച്ചവയുടെ ഷർറിൽ നിന്ന് അല്ലാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന വാക്കിൽ ഉൾപ്പെടും. ഇത് രണ്ടും പെടും, നന്മയും പെടും തിന്മയും പെടും. തിന്മ മാത്രമല്ല ഇവിടുത്തെ ഉദ്ദേശം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ദുആന്റെ അർത്ഥം പറയുന്ന പുസ്തകങ്ങൾ മാത്രം വായിച്ച് പ്രാർത്ഥിക്കുന്ന പലർക്കും പ്രാർത്ഥനയുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദുആകൾ അതിനൊരു ആത്മാവുണ്ട്, അതിനൊരു റൂഹുണ്ട്, അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരിക്കണം. അത് കേവലം അർത്ഥം വായിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കൂല. എന്റെ അർത്ഥം അർത്ഥം വായിക്കേണ്ട തന്നെ, മറിച്ച് അർത്ഥം വായിച്ചത് കൊണ്ട് മാത്രം ഈ പറഞ്ഞ അർത്ഥങ്ങളൊന്നും അതിൽ ഉൾക്കൊള്ളൂല. അപ്പൊ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നമ്മുടെ കൽബിൽ ആ കാര്യങ്ങൾ ഓർക്കുകയും വേണം. അല്ലാഹുമ്മ അഊദു ബിക മിൻ ഷർരി മാ അമിൽത് വ ഷർരി മാ ലം അഅമൽ, ഞാൻ പ്രവർത്തിക്കാത്തവയുടെ ഷറിൽ നിന്ന് അല്ലാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. പ്രവർത്തിക്കാത്തവയുടെ ഷർ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നീ ചെയ്യാത്ത വാജിബുകൾ, നിന്റെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്തിട്ടില്ല, അതിന് ഷറുണ്ട്, അതൊരു തിന്മയാണ്, അതുകൊണ്ട് തന്നെ അതിന് ഷറുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തേത്, നീ ചെയ്യാതിരിക്കുന്ന തിന്മകൾ, ആ തിന്മകൾ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന നിന്റെ നിർഭയത്വം ഒരു തിന്മയാണ്. ഉദാഹരണത്തിന്, ഏറ്റവും വലിയ തിന്മയാണ് ഷിർക്ക്. ഷിർക്കിൽ നിന്നുള്ള പേടി വാജിബാണ്, നിർബന്ധമാണ് അല്ലെ. വിഗ്രഹങ്ങൾ തകർത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബി ജുനൂബ്നി വബനീ അൻ അബൂദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അള്ളാഹുനെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം എന്നാണ്. അപ്പോൾ ഷിർക്കിൽ നിന്ന് പേടി ഉണ്ടാവണം, നീ ചെയ്യാത്ത തിന്മകളിലേക്ക് നീ എത്തിപ്പെടില്ല എന്ന് നിനക്കൊരിക്കലും ഉറപ്പിക്കാൻ പറ്റൂല, നീ ചിലപ്പോൾ അതിൽ പെട്ടുപോയേക്കാം. മൂന്ന്, നീ ചെയ്യാത്ത തിന്മകൾ കാരണത്താൽ നിനക്കുണ്ടാകുന്ന കിബർ, അത് ഞാൻ നേരത്തെ പറഞ്ഞുല്ലേ, അതിൽ പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതായി കാണാം, ഒരിക്കൽ ഒരു മനുഷ്യൻ, അയാള് തന്റെ സുഹൃത്തിനെ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഉപദേശം? അയാൾ തെറ്റ് ചെയ്യുന്ന സന്ദർഭം, നീ തെറ്റൊഴിവാക്കണം, തെറ്റൊഴിവാക്കണം. അപ്പൊ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കൽ മറ്റേ ആൾ പറഞ്ഞു, നീ എന്നൊന്ന് വെറുതെ വിട്, നീ ഇങ്ങനെ എന്നെ ഒക്കെയാലും ഇങ്ങനെ ഉപദേശിക്കാൻ നിൽക്കണ്ട. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, നല്ല നന്മകൾ ചെയ്യുന്നയാൾ പറഞ്ഞു, അള്ളാഹു നിനക്കൊരിക്കലും പുറത്തു നൽകില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? പരലോകത്ത് ഈ രണ്ടാളുകളും എത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താണ്? എന്റെ കാരുണ്യത്തെ ഞാൻ ഒരാൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് എന്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞത് കാരണത്താൽ നിന്നെ ഞാൻ നരകത്തിലേക്ക് ആക്കിയിരിക്കുന്നു, മറ്റാൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. യഗ്ഫറു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കും പുറത്തു കൊടുക്കും. ഒരാൾക്കും പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ നമ്മൾ ആളല്ല. അതുകൊണ്ട് തിന്മ ചെയ്യാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന ഷറിൽ പെട്ടതാണ് അവനവനെ വലുതാക്കി കാണാൻ, മറ്റുള്ളവരോട് അർഹിക്കാത്ത രൂപത്തിൽ പെരുമാറുക. ഇതിന്റെ അർത്ഥം, ഈ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം എന്തല്ല, ചില ബിദഅത്തിന്റെ ആളുകൾ പറയുന്നത് പോലെ ഷറ് ചെയ്യുന്ന ആൾക്കാരടുത്ത് പോയിരിക്കണം, അവരെ കൂട്ടുകാരാക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം എന്നൊന്നുമല്ല. മറിച്ച് നീ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയും നീ ഇനി ഒരിക്കലും അതിലേക്കൊന്നും എത്തൂല എന്നുള്ള രൂപത്തിലുള്ള അഹങ്കാരവും നിനക്കുണ്ടാവാൻ പാടില്ല, അതാണ് ഇതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ ഹറാമുകൾ ചെയ്യുന്ന ആളുകളൊപ്പം പോയിരിക്കരുത്. അവരെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് നീ അള്ളാഹുക്ക് നന്ദി പറയണം. അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കാൻ പാടില്ല, അവരടുത്ത് കൂട്ടുകാരാക്കാൻ പാടില്ല. ഇതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ ആ തിന്മ ഒരിക്കലും നിന്നെ സ്പർശിക്കില്ല എന്ന അഹങ്കാരം നിനക്കുണ്ടാവരുത്. അതല്ലെങ്കിൽ അവനൊരിക്കലും ഹിദായത്തിലാവില്ല എന്ന് എഴുതിത്തള്ളൽ നിന്റെ ഭാഗത്തുണ്ടാവരുത്. രണ്ട്, മൂന്നാമത്തെ കാര്യം, وَمِنْ شَرِّ مَا لَمْ أَعْلَمْ مَا لَمْ أَعْمَلْ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ ചെയ്യാത്ത എന്നാൽ നിന്റെ ചുറ്റുപാടുള്ള ആളുകൾ ചെയ്യുന്ന ചില തിന്മകൾ ഉണ്ടായിരിക്കും, അതിന്റെ ശിക്ഷ ചിലപ്പോൾ നിന്നെയും പിടികൂടിയേക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ وَاتَّقُوا فِتْنَةً لَّا تُصِيبَنَّ الَّذِينَ ظَلَمُوا مِنْكُمْ خَاصَّةً, വഅലമു അന്നല്ലാഹ ഷദീദുൽ ഇഖാബ് വത്തഖു ഫിത്ന, നിങ്ങൾ ഫിത്നയെ സൂക്ഷിക്കണം. ലാ തുസീബന്ന അല്ലദീന വലമു മിൻകും ഖാസ, നിങ്ങളിൽ തിന്മ ചെയ്തവരെ മാത്രമല്ല അത് പിടികൂടുക. സമൂഹത്തിലൊരു തിന്മ വ്യാപകമായി, ആരും അതിനെ എതിർക്കുന്നില്ല. ആ അവസ്ഥയുണ്ടായാൽ നിങ്ങളെ എല്ലാവരെയും ആ തിന്മ പിടികൂടും, നിങ്ങളെ എല്ലാവരെയും അതിന്റെ ശിക്ഷ പിടികൂടും. അതാണ് വമിൻ ഷർരി മാലം അഅ്മൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഷർരി മാ അഅ്ലം വ മിൻ ഷർരി മാ അഅ്മൽ മിൻ ഷർരി മാ അഅ്മൽത വമിൻ ഷർരി മാ ലം അഅ്മൽ എന്നതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നാം
اللهم اني اعوذ بك من جهد البلاء ودرك الشقاء ودرك الشقاء وسوء القضاء وشماتة الاعداء. رواه البخاري ومسلم.
احسنت. اللهم اني اعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء. അള്ളാഹുമ്മ അള്ളാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മിൻ ജഹദിൽ ബലാ, ജഹദ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് താങ്ങാൻ കഴിയാത്ത പ്രയാസമാണ്. ജഹദ് എന്ന് പറയാം, ജുഹദ് എന്ന് പറയാം, താങ്ങാൻ കഴിയാത്ത പ്രയാസം. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാ, സഹിക്കാൻ കഴിയാത്ത പ്രയാസം കൊണ്ട് അള്ളാഹുവേ എന്നെ നീ പരീക്ഷിക്കുന്നത് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കാം. പിടിച്ചിരിക്കാൻ പറ്റാത്ത പ്രയാസം അല്ലെ. ഓരോ മനുഷ്യന്മാർക്കും ചില പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അത്തരം പ്രയാസം ഉണ്ടാകുന്നതിൽ നിന്ന് അള്ളാഹുവിനെ എന്നെ കാത്തുരക്ഷിക്കണം. അതുപോലെ തന്നെ വദറക്കി ഷഖാ, വദറക്കി അഷ്ഷഖാ, ദറക്കു ഷഖാ എന്ന് പറഞ്ഞാൽ നിർഭാഗ്യം എന്നെ പിടികൂടുന്നതിൽ നിന്ന്, കടുത്ത നിർഭാഗ്യം എന്നെ ബാധിക്കുന്ന, ദറക്ക് എന്ന് പറഞ്ഞാൽ ബാധിക്ക, വദറക്കി ഷഖാ, ഷഖാ എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ്, നിർഭാഗ്യം. വദറക്കി ഷഖാ, നിർഭാഗ്യം എന്നെ ബാധിക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു. ഇവിടെ ഭാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവിലുള്ള എല്ലാ നന്മകളുമാണ്. നിർഭാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ ദുനിയാവിലും ആഖിറത്തിലും അവന് പ്രയാസമുണ്ടാക്കുന്ന എന്ത് കാര്യമാണോ അത്തരം നിർഭാഗ്യങ്ങൾ അള്ളാഹു എനിക്ക് വരുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ദറക്കി ഷഖാ. വസൂഇൽ ഖളാ, ഖളാ നിന്റെ വിധി, അള്ളാഹുവിന്റെ വിധി, ആ വിധി, അതിൽ എനിക്ക് തിന്മകൾ ഉണ്ടാവുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. സൂഉൽ ഖളാ, സൂഉൽ ഖളാ എന്ന് പറഞ്ഞാൽ ഖളാ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ ഖളാഉം ഖൈറാണ്. വിധിവിശ്വാസം എന്നുള്ള വിഷയം നമ്മൾ എടുത്ത സമയത്ത് വിശദീകരിച്ചു പറഞ്ഞതാണ്. എന്നാൽ അടിമകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഖളാഇൽ ഖൈർ ഉണ്ടാകാം, ഷർറും ഉണ്ടാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്ന് എല്ലാം ഖൈറാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു വാപ്പ കുട്ടിയെ അടിക്കുകയാണ്, കുട്ടി എന്തെങ്കിലും വെറുതെ കാണിച്ചു, കുട്ടിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ അടി കിട്ടുക എന്നുള്ളതിൽ വേദന ഉണ്ട്, അവന് പ്രയാസമുണ്ട്. എന്നാൽ കുട്ടിക്ക് ചെറിയ വേദനയുണ്ടായി എന്നതുകൊണ്ട് വാപ്പയുടെ അടിയെ ആരും തിന്മയെന്ന് പറയുകയില്ല. നിങ്ങൾ എന്തൊരു വലിയ തിന്മയാണ് ചെയ്തത് എന്ന് വാപ്പയോടൊരാൾ പറയില്ല. കാരണം എന്താണ്? വാപ്പ അങ്ങനെ അടിച്ചതിന് പിന്നിൽ ഒരു ഹിക്മത്തുണ്ട്. വലിയൊരു തെറ്റ്, ഒരു ഒരുത്തൻ പോയിട്ട് എന്തെങ്കിലും ഒരു കുട്ടി പോയിട്ട് മോഷ്ടിച്ചു നിയറിക്കുക, അപ്പൊ വാപ്പ അതിനടിച്ചു. ആ അടിയെ ഒരാളും തിന്മയെന്ന് പറയില്ല. കാരണം എന്താ? വാപ്പയുടെ ഭാഗത്ത് ആ പ്രവൃത്തി നന്മയാണ്, കുട്ടിയുടെ ഭാഗത്ത് അതിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും. അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു ഉദാഹരണമാണ്. ഉദാഹരണത്തിന്, ഒരു നാട്, ആ നാട്ടിലൊരു വീടുണ്ട് നിയറിക്കുക. അതുപോലെ തന്നെ ആ വീട്ടിനടുത്ത് തന്നെ ഒരു പാടമുണ്ട്. ആ വീട്ടിൽ ഒരു സ്ത്രീ ആ ദിവസത്തിൽ ഒരു ദിവസം അവളുടെ വസ്ത്രമൊക്കെ കഴുകി വെയിലത്ത് ഉണക്കാനിട്ടു. അങ്ങനെ അവരെടുക്കലും പോയി, അന്നേ ദിവസം അവിടെ മഴ പെയ്തു. തൊട്ടടുത്തൊരു പാടമുണ്ട്, ആ പാടത്തിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ മഴ ലഭിക്കുക എന്നത് നന്മയാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ തുണി കുറച്ചു നേരം നനഞ്ഞു എന്നുള്ളത് എന്താണ്? അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പ്രയാസമായിട്ടുണ്ട്. അപ്പൊ അവൾ പറയണം, എന്തൊരു മഴയാണിത്, നശിച്ച മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവൾക്ക് അതിൽ ഷറുണ്ടായിട്ടുണ്ട്. ഇത് കൂടുതൽ വിശാലമായി ചിന്തിച്ചാൽ എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ പ്രവൃത്തികളും നന്മയാണ്. അത് അതിന്റെ ആധാറുകൾ ചിലർക്ക് ചിലപ്പോൾ സൃഷ്ടികളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിൽ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള പ്രയാസം അള്ളാഹുവെ അത് ഉണ്ടാകുന്നതിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു, എനിക്ക് അതും കൂടി ഉണ്ടാവരുത്, നീ എനിക്ക് വിധിക്കുന്ന വിധി ഖൈറായിരിക്കണം. വസൂ ഇൽ ഖളാ, വിധിയുടെ പ്രയാസത്തിൽ നിന്ന് ഞാൻ അള്ളാഹു എന്നോട് രക്ഷ ചോദിക്കുന്നു. വിധിയുടെ പ്രയാസത്തിൽ നിന്ന് രക്ഷ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുനിയാവിൽ ഒരു ദുഃഖവും ഉണ്ടാകാതിരിക്കുക എന്നല്ല. പ്രത്യേകം ഈ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. വിധിയിൽ ഒരു ഷറും ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പ്രയാസവും ദുനിയാവിൽ ഉണ്ടാവരുത് എന്നല്ല, മറിച്ച് എന്തൊരു കാര്യം അള്ളാഹു എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ആഖിബ, അതിന്റെ പര്യവസാനം നന്മയിലായിരിക്കണം. പര്യവസാനം തിന്മയിലാവാൻ പാടില്ല. ഉദാഹരണത്തിന്, ഒരു കുട്ടി അത് ജനിച്ചത് മുതൽ മരിക്കുന്നവരെ ഒരു വേദന അനുഭവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോളെ, ചിലപ്പോ അവൻ ദുനിയാവിൽ ഏറ്റവും വലിയ മുത്തകബ്ബറായിരിക്കും. ഒരു വേദന അവൻ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ അഹങ്കാരിയായി മാറും. അപ്പോൾ ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബാധിക്കുന്നത് നമ്മുടെ നന്മക്കാണ്. ആ വേദനകൾ ഇല്ലായിരുന്നെങ്കിൽ എത്രയോ നന്മകൾ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച എല്ലാം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, ചെറിയ പ്രായം മുതൽ നമ്മൾ ആഗ്രഹിച്ചൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുക, 40 വയസ്സ് വരെ അങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക, 40-ാമത്തെ വയസ്സിൽ അവൻ ആഗ്രഹിച്ച ഒരു മുട്ടുസൂചി കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ചിലപ്പോൾ അവിടെ നിന്ന് കരയും. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ ആഗ്രഹിച്ചൊന്ന് കിട്ടാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. ചിലത് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. അപ്പോൾ സൂഉൽ ഖവാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രയാസം ഉണ്ടാവരുതെന്നല്ല, മറിച്ച് ഖവാഇന്റെ ആഖിബ ഏതൊരു വിഷയത്തിന്റെയും പര്യവസാനം ഖൈറിലായിരിക്കണം. എല്ലാത്തിന്റെയും പര്യവസാനം, അങ്ങേറ്റത്തെ പര്യവസാനം എവിടെയാണ്? ആഖിറത്തിലാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് വൽ ആഖിബതു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് പര്യവസാനമുള്ളത്, അങ്ങേയറ്റത്തെ അവസാനത്തെ വിജയം അവർക്കാണ്. ഇവിടെ ചിലപ്പോൾ പ്രയാസം ഉണ്ടായേക്കാം. അതാണ് വസൂ ഉൽ ഖവാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് പറഞ്ഞു വശമാതത്തിൽ അദ, ഷമാതത്തുൽ അദ, ഷമാത എന്ന് പറഞ്ഞാൽ ഫർഹത, സന്തോഷം. വശമാതത്തിൽ അദ, ശത്രുക്കൾ അവരെന്നെ നോക്കി സന്തോഷിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടാവരുത്. ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന രൂപത്തിലുള്ള വിപത്തുകൾ എനിക്ക് സംഭവിക്കരുത്. വിപത്തിനേക്കാൾ വലുത് ചിലപ്പോൾ എന്തായിരിക്കും? ശത്രുക്കൾ ആ നോക്കി ചിരിക്കുന്ന ചിരിയായിരിക്കും. നമ്മുടെ നാശം കാണണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ മുന്നിൽ തന്നെ നമ്മുടെ നാശം ഉണ്ടായിക്കഴിഞ്ഞാലോ, അത് അവനുണ്ടാക്കുന്നത്, ഉണ്ടാക്കുന്ന പ്രയാസം ചില്ലറ ലെവൽ വളരെ വലുതാണ്. മാത്രവുമല്ല, അങ്ങനെ സംഭവിക്കുന്നത് ചിലപ്പോൾ അവനെ വലിയ തിന്മകളിലേക്ക് നയിച്ചേക്കാം. ഉദാഹരണത്തിന് കൊലപാതകത്തിലേക്ക് നയിച്ചേക്കാം, അതല്ലെങ്കിൽ അവനെ നശിപ്പിക്കാൻ വേണ്ടി അവനെതിരെ മക്കർ തന്ത്രം മെനയുന്നതിലേക്ക് എത്തിച്ചേക്കാം. ഒക്കെ വലിയ തിന്മയാണ്. അപ്പൊ വലിയ തിന്മകളിലേക്ക് ചിലപ്പോൾ നയിക്കും. അതുകൊണ്ട് എന്നെ നോക്കി ശത്രുക്കൾ ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. അതാണ് വശമാത അൽ അദ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ഉമ്മത്ത് ഈ ഒരു വേളയിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട ദുആണത്. മുസ്ലിമീങ്ങൾ പൊതുവെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ. ജഹദുൽ ബല, കടുത്ത പരീക്ഷണം, താങ്ങാൻ പറ്റാത്ത പരീക്ഷണം. മുസ്ലിമീങ്ങളായ ചില ആളുകൾ ചില നാടുകൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ, അതിന്റെ ഫോട്ടോകൾ കാണാൻ നമുക്ക് വയ്യ. അപ്പൊ അത് അനുഭവിക്കുന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെ ദറകുഷക, കടുത്ത നിർഭാഗ്യം സംഭവിക്കുക എന്നുള്ളത്, അവരുടെ വീടും ഒക്കെ നശിക്കുക. അതുപോലെ തന്നെ വസൂ ഉൽ ഖവാ, പര്യവസാനം വളരെ പ്രയാസത്തിലാവുക. ഉഷമാത്തത്തിൽ ആദ, ശത്രുക്കൾ നോക്കി ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഈ ഒരു അവസ്ഥ ഉണ്ടാകുക എന്നതിൽ നിന്ന് മുസ്ലിമീങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഏത് സമയവും അത് അതിന് അർഹമാണ്, ഈ സമയം അതിന് കൂടുതൽ അർഹമാണ്. വല്ലാഹു സുബ്ഹാനഹു വ തആല അഅലം. നഅം.